2021 ജൂലൈ 6 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന്. വിവാദവേളയിൽ CP ശ്രീഹർഷൻ എഴുതുന്നു, കോവിഡ് മരണക്കണക്ക്, രാഷ്ട്രീയ മാനങ്ങൾ. കോവിഡ് മരണത്തിനിരയായ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് നിർബന്ധമായും നഷ്ടപരിഹാരം നൽകണമെന്ന സുപ്രീംകോടതി വിധിക്ക് ശേഷം കേരളം ചർച്ച ചെയ്യുന്നത് സംസ്ഥാനത്തെ മരണക്കണക്കുകളെ പറ്റിയാണ്. കോവിഡ് മരണത്തിലെ യഥാർത്ഥ കണക്കുകളല്ല സംസ്ഥാന സർക്കാർ പുറത്തുവിടുന്നതെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുതൊട്ടെ കേരളത്തിലെ പ്രതിപക്ഷം ആക്ഷേപം ഉയർത്തിയതാണ്. പിന്നീട് മുന്നണികളും പാർട്ടികളും തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിൽ ലയിച്ചതോടെ അത് ഏതാണ്ട് എല്ലാവരും മറന്നു. കോവിഡിന്റെ ഒന്നാം തരംഗം ഒന്നടങ്ങിയെന്ന പ്രതീതിയിൽ രാജ്യമൊട്ടാകെ ഇളവുകൾ വാരിക്കോരി നൽകി. തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ കോവിഡ് പ്രോട്ടോകോളെല്ലാം കാറ്റിൽ പറന്നു. റാലികളിൽ ആളും ആരവവും നിറഞ്ഞു. പലരും മാസ്ക് പേരിന് മാത്രം ധരിച്ചു. പ്രധാനമന്ത്രി അടക്കമുള്ളവർ പല തെരഞ്ഞെടുപ്പ് റാലികളിലും ആൾക്കൂട്ടത്തിനിടയിൽ മാസ്ക് ധരിക്കാതെ നിൽക്കുന്ന ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു. തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് കൊടിയിറങ്ങും മുൻപ് തന്നെ കോവിഡ് വ്യാപനത്തോത് ഉയർന്നു തുടങ്ങിയിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കാത്ത ഡൽഹിയും UPയും അടക്കം കോവിഡ് രണ്ടാം തരംഗത്തിന്റെ പിടിയിൽ അമർന്നു. ഡബിൾ മ്യൂട്ടന്റ് വൈറസ് താണ്ഡവ നൃത്തമാടി. ആളുകൾ ഇലകൊഴിയുന്ന ലാഘവത്തോടെ മരിച്ചുവീണു. ഗംഗാനദിയിൽ മൃതദേഹങ്ങൾ ഒഴുകി. ഭരണകൂടത്തിന്റെ പിടിപ്പുകേട് നമ്മെ തുറച്ചു നോക്കി. വാക്സിൻ ക്ഷാമം രൂക്ഷമായി. ഒരുപക്ഷെ ഒന്നാം തരംഗം ഒന്നടങ്ങിയ ഘട്ടത്തിൽ തന്നെ വാക്സിൻ വിതരണം ശാസ്ത്രീയമായി നടത്തിയിരുന്നെങ്കിൽ ദുരന്തത്തിന്റെ കാഠിന്യം ലഘൂകരിക്കാമായിരുന്നു. അതുണ്ടായില്ല. ജനസാന്ദ്രതയേറിയ കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം അനുദിനം കുതിച്ചുയർന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ സമ്പൂർണ്ണ ലോക്ഡൌണിലേക്ക് സംസ്ഥാനം നീങ്ങി. ഉറ്റവരുടെ വേർപാടുകൾ. കോവിഡ് മഹാമാരിയിൽ രാജ്യം വെറുങ്ങലിച്ചു നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷവും 3 മാസവും പിന്നിട്ടിരിക്കുന്നു. ഈ 1.5 വർഷത്തിനിടയിൽ ഉറ്റവരും ഉടയവരും അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒട്ടേറെ പേരെയാണ് കോവിഡ് മഹാമാരി കവർന്നെടുത്തുകൊണ്ടുപോയത്. കോവിഡ് കേസുകൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴും രാജ്യത്ത് മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമെന്ന ഖ്യാതി അവകാശപ്പെടുകയായിരുന്നു കേരളം. ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ചു പോന്നിട്ടുള്ള ഉന്നത നിലവാരത്തിന്റെ തുടർച്ചയെന്ന നിലയിലല്ല. കഴിഞ്ഞ സർക്കാർ കോവിഡ് കാലത്ത് കാഴ്ചവെച്ച മികച്ച പ്രതിരോധ ഇടപെടലിന്റെ ഭാഗമായ നേട്ടമെന്ന നിലയിലാണ് ഇത് ചർച്ച ചെയ്യപ്പെട്ടത്. കോവിഡ് കാലത്തെ പ്രതിരോധ ഇടപെടലുകൾക്കൊപ്പം ക്ഷേമ സാമൂഹ്യ ഇടപെടലുകളും കൂടി പ്രചരണായുധമാക്കിയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയത്. അത് ഫലം കണ്ടിട്ടുണ്ട് എന്നതിന്റെ തെളിവാണല്ലോ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റയുടൻ പ്രഖ്യാപിച്ച നടപടികളിൽ ശ്രദ്ധേയമായ ഒന്നാണ് കോവിഡിനിരയായി അച്ഛനും അമ്മയും മരണപ്പെട്ട് നിരാലംബരായ കുട്ടികൾക്കുള്ള സഹായ പദ്ധതി. കേന്ദ്ര സർക്കാരും സമാന നിലയിലുള്ള പരിപാടികൾ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റ ശേഷം ചേർന്ന ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം കോവിഡ് മരണക്കണക്കിലെ അവ്യക്തത ചർച്ചയാക്കാൻ ഒരുമ്പെട്ടു. സർക്കാർ പുറത്തുവിടുന്നത് യഥാർത്ഥ കണക്കല്ലെന്ന് അവർ യുക്തിബോധത്തോടെ അവതരിപ്പിച്ചപ്പോൾ സർക്കാർ ഒരു പരിധിവരെ വഴങ്ങിക്കൊടുത്തു. സംസ്ഥാനതലത്തിൽ കേന്ദ്രീകൃത രീതിയിൽ മരണസംഖ്യ കണക്കാക്കുന്നതിന് പകരം തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിൽ കണക്കെടുക്കാമെന്ന നിലയിലേക്ക് വഴങ്ങി. പക്ഷേ കണക്കിൽ അവ്യക്തതകൾ അവസാനിച്ചിട്ടില്ല. പ്രതിപക്ഷം അന്ന് അടങ്ങിയെങ്കിലും കഴിഞ്ഞ ദിവസത്തെ സുപ്രീംകോടതി വിധിയോടെ അവർ വർദ്ധിത വീര്യത്തോടെ ഉണർന്ന് എണീറ്റിരിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാർ നേരിടാൻ പോകുന്ന ആദ്യത്തെ ശക്തമായ വെല്ലുവിളിയായി കോവിഡ് മരണസംഖ്യയുടെ കണക്കെടുപ്പ് മാറുകയാണ്. കോടതി വിധിയും തുടർചലനങ്ങളും മഹാമാരിയുടെ കാലത്ത് നിർണായകമായ ഇടപെടലാണ് ജനാധിപത്യത്തിന്റെ 3-ാം തൂൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജുഡീഷ്യറിയിൽ നിന്ന് ഉണ്ടായതെന്നത് ശുഭോദർക്കമാണ്. കോവിഡ് മഹാമാരിയിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക് യുക്തമായ നഷ്ടപരിഹാരം നൽകുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ സ്വാഭാവികമായ കടമയാണെന്നാണ് സുപ്രീംകോടതി ഏറ്റവും ഒടുവിൽ വിധിച്ചത്. ഈ വിധിക്ക് പിന്നാലെ പ്രമുഖ ദേശീയ ദിനപത്രം വിലയിരുത്തിയത് ഇത്തരം ഇടപെടലുകൾ സമീപകാലത്തായി നഷ്ടപ്പെട്ടുപോയെന്ന് കരുതിയ കോടതിയുടെ ദൃഢനിശ്ചയവും പുനരുജ്ജീവനവും വെളിപ്പെടുത്തുന്നു എന്നായിരുന്നു. രാജ്യത്തെ ഒരു തൊഴിലാളിയും പട്ടിണി കിടക്കാൻ ഇടവരരുതെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഓരോ കോവിഡ് മരണത്തിനും നഷ്ടപരിഹാരം നൽകാൻ മാത്രമുള്ള സാമ്പത്തിക വിഭവം രാജ്യത്തിനില്ലെന്ന ന്യായീകരണമില്ലാത്ത നിലപാടാണ് തുടക്കത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. പിന്നീട് അവർ നിലപാട് തിരുത്തി. നഷ്ടപരിഹാരം ഒഴിവാക്കേണ്ടിവരുന്നത് വിഭവത്തിന്റെ അപര്യാപ്തത കൊണ്ടല്ലെന്ന് പറഞ്ഞു. മഹാമാരിയെ നേരിടാൻ ഉതകും വിധം ചെലവുകൾക്ക് മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിലെ പ്രശ്നമാണ്. കൊടുങ്കാറ്റും ഭൂകമ്പവും പ്രളയവുമൊക്കെ പോലെ ഒറ്റത്തവണ ദുരന്തങ്ങൾ പോലെയല്ല മഹാമാരി. അതൊരു തുടർ പ്രതിഭാസമാണ്. അത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഭാഗമായുള്ള അത്യാഹിതങ്ങളും ആവർത്തിക്കും. സാധാരണ നിലയിലുള്ള ആശ്വാസം ജനത്തിന് ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാകയാൽ മേൽപ്പറഞ്ഞ കാരണത്താൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ഉറ്റവർക്കുള്ള നഷ്ടപരിഹാരത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സർക്കാരിനാവില്ലെന്ന് കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കി. സുപ്രീംകോടതിയുടെ ഈ വിധിയോടെയാണ് എല്ലാ സംസ്ഥാനങ്ങളും കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ഉറ്റവർക്ക് നഷ്ടപരിഹാരം നൽകാൻ നിർബന്ധിതരാകുന്ന നില ഉണ്ടായിരിക്കുന്നത്. അവിടെ കണക്കുകൾ കൃത്യമാകണമെന്ന നില വരുന്നു. കേരളത്തിൽ പല കോവിഡ് മരണങ്ങളും സർക്കാരിന്റെ ഔദ്യോഗിക കണക്കിൽ പെട്ടിട്ടില്ലെന്ന ആരോപണത്തിന് മൂർച്ചയേറുന്നത് അവിടെയാണ്. നിർധനരും നിരാലംബരുമായ നിരവധി പേർക്ക് കുടുംബത്തിന് ആശ്രയമായിരുന്നവരെ നഷ്ടമായിട്ടുണ്ട്. കോവിഡ് തകർത്ത ആ കുടുംബം കുടുംബങ്ങൾക്ക് മിനിമം ആശ്വാസം ലഭ്യമാക്കുക എന്നത് ജനകീയ സർക്കാരുകളുടെ ആദ്യത്തെ കടമയാണെന്ന് സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് പ്രതിപക്ഷം ഇപ്പോഴുയർത്തിയിരിക്കുന്ന കണക്കിലെ മറിമായത്തെ ചൊല്ലിയുള്ള ആക്ഷേപത്തിന് രാഷ്ട്രീയമാനം വർദ്ധിക്കുന്നു. കണക്കിലെ പാളിച്ചകൾ 13,000 കോവിഡ് മരണങ്ങളാണ് സംസ്ഥാനത്ത് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലായി മാത്രം 7,000 കോവിഡ് മരണങ്ങൾ ഔദ്യോഗിക പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ബാക്കി ജില്ലകളിലായി 6,000 റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത മരണങ്ങൾ വേറെയും. ആശുപത്രികളിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് യഥാർത്ഥ മരണനിരക്കുകളാണ് കൈമാറിയത് എങ്കിലും ഇത് പരിശോധിച്ച സംസ്ഥാനത്തെ ഡെത്ത് ഓഡിറ്റ് സമിതി പല മരണങ്ങളെയും കോവിഡിന്റെ പട്ടികയിൽ പെടുത്താതിരുന്നതാണ് ബൂമറാങ്ങായി മാറുന്നതെന്നാണ് സംസാരം. പ്രതിപക്ഷ വിമർശനം ഉയർന്നപ്പോഴാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്ക് മുഖവിലയ്ക്കെടുക്കണമെന്ന നിർദ്ദേശം ഉണ്ടായത്. കോവിഡിനെ തുടർന്ന് ന്യൂമോണിയ ബാധിച്ച് വെന്റിലേറ്ററിൽ കഴിയവെ മരിച്ചവരെ പോലും സംസ്ഥാന ഡെത്ത് ഓഡിറ്റ് സമിതി ഒഴിവാക്കിയെന്ന് അറിയുന്നു. പാവപ്പെട്ടവരടക്കം നിരവധി പേർ ഇതിലുണ്ട്. പ്രമേഹം, അർബുദം, ഹൃദ്രോഗം എന്നിവ ഉണ്ടായിരിക്കെ കോവിഡ് ബാധിച്ച് മരിച്ചവരെയും ഒഴിവാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും സുപ്രീംകോടതി വിധിപ്രകാരമുള്ള നഷ്ടപരിഹാരത്തിന്റെ പട്ടികയിൽ നിന്ന് അവർ ഒഴിവാകും. വിഷയം രാഷ്ട്രീയമായി കത്തിപ്പടർന്നതോടെ കഴിഞ്ഞ ദിവസം മുതൽ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ പേര് ഉൾപ്പെടുത്തിയുള്ള പട്ടിക പ്രസിദ്ധീകരിക്കൽ പുനഃസ്ഥാപിച്ചു. അപാകതയ്ക്ക് ഉത്തരവാദിയാര്? സംസ്ഥാനത്ത് കേന്ദ്രീകൃതമായാണ് ഡെത്ത് ഓഡിറ്റ് സമിതി പ്രവർത്തിച്ചിരുന്നത്. ജില്ലകളിൽ നിന്നുള്ള മരണക്കണക്കുകൾ ഇവർ പരിശോധിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കും. ഒരു സമിതിയെ നിയോഗിക്കുമ്പോൾ അവരെടുക്കുന്ന തീരുമാനത്തെക്കുറിച്ച് പരാതിപ്പെടാൻ അവസരമുണ്ടാകണമെന്ന് ആരോഗ്യവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാർ അത് പരിഗണിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവും സാമൂഹ്യനീതി വകുപ്പും കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു കെ ശൈലജ ടീച്ചർ. സാമൂഹ്യനീതി വകുപ്പ് ആരോഗ്യമേഖലയ്ക്ക് പുറത്തുള്ളതായിട്ടും അതിന് കീഴിലെ സാമൂഹ്യ സുരക്ഷാ മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ആരോഗ്യവകുപ്പിൽ പലരുടെയും മനസ്സ് മടുപ്പിച്ചിട്ടുണ്ടെന്നതും യാഥാർത്ഥ്യമാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരുന്ന ഉദ്യോഗസ്ഥ സ്വയം പിന്മാറിപ്പോയതും ഇതിന്റെ തുടർച്ചയായി കാണുന്നവരുണ്ട്. 6-7 വർഷം MBBS ഡോക്ടറായി സേവനമനുഷ്ഠിച്ച വ്യക്തി സർവ്വപ്രതാപിയായി കോവിഡ് മരണക്കണക്ക് തിട്ടപ്പെടുത്തുന്നതിൽ വരെ ഇടപെട്ടത് ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണമായി സർക്കാരിന് നേതൃത്വം നൽകുന്ന CPMനകത്ത് പോലും സംസാരമുണ്ട്. അതിന് ഇന്ന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു എന്നതാണ് പുതിയ വിവാദങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നത്. സാമൂഹ്യ സുരക്ഷാ മിഷൻ രൂപീകരിച്ചതും നിരവധി നഴ്സിംഗ് കോളേജുകൾ ആരംഭിച്ചതുമടക്കം 2006 VS മന്ത്രിസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന PK ശ്രീമതി നടത്തിയ ഇടപെടലുകൾ 1st പിണറായി സർക്കാരിനെയും തുണച്ചിട്ടുണ്ട് എന്നത് നിരീക്ഷിക്കാവുന്നതാണ്.